സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലകളുടെ ഓരോ ഘടകങ്ങളെയും കുറിച്ച്, ഓരോ ഗ്രന്ഥങ്ങളിലെയും സംഗ്രഹങ്ങളെക്കുറിച്ച് 14 ദിവസം നീണ്ടുനിന്ന പ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ വിഷയമാണ് ദർശനം. വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും കടന്ന്, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം കടന്ന്, അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗന്ധർവവേദവും ആയുർവേദവും സ്ഥാപത്യവേദവും കടന്ന്, 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 2 ഇതിഹാസങ്ങളും കടന്ന് നാം ഭാരതീയ ചിന്താധാരയുടെ ദർശനത്തിലേക്ക് വരികയാണ്. അത്യുജ്വലങ്ങളായ വിഷയങ്ങൾ ശുദ്ധശാസ്ത്രവും തത്വശാസ്ത്രവും ആത്മീയതയും ഇഴുകിച്ചേർന്ന ഋഷിവര്യന്മാരുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരണം, ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള വിവരണം, പഞ്ചപ്രാണനെയും അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും കുറിച്ചുള്ള വിവരണം, പ്രപഞ്ചത്തെ അവരെപ്രകാരമാണോ കണ്ടത്, സർവചരാചരങ്ങളെയും എപ്രകാരമാണോ കണ്ടത്, അത് വ്യക്തമായ ഭാഷയിൽ ചെറിയ ചെറിയ ഡെഫനിഷൻ പോലെ, നിർവചനങ്ങൾ പോലെ വിവരിച്ചുകൊണ്ടേ വന്നതാണ് ദർശനങ്ങൾ. മറ്റൊരർത്ഥത്തിൽ പ്രപഞ്ചത്തെ ദർശിച്ച ഋഷിവര്യന്മാർ അവരെപ്രകാരമാണോ അതിനെ ദർശിച്ചത് എന്ന് വിവരിക്കുന്നതാണ് ദർശനം. ഷഡ് ദർശനങ്ങളാണുള്ളത്. അവയിൽ ന്യായവും വേദാന്തവും പൂർവമീമാംസയും ഉത്തരമീമാംസയും യോഗായും വൈശേഷികവും എല്ലാം വരുന്നു. അഗാധമായ ആ വിഷയത്തിലേക്ക് എത്തിനോക്കുക മാത്രമേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഇവിടെ ചെയ്യുന്നുള്ളൂ. ഭാവിയിൽ ഓരോ വിഷയത്തിന്റെയും അത്യന്താധുനിക ശാസ്ത്രീയമായ സംക്ഷിപ്തങ്ങൾ കൂടാതെ തന്നെ ശാസ്ത്രീയ വിവരണങ്ങളോടുകൂടി ജനസമക്ഷം ആ വിഷയങ്ങൾ ഗ്രന്ഥങ്ങളുടെ കമന്ററിയോടുകൂടി ഇന്റർപ്രിട്ടേഷനോടുകൂടി സമർപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഭാരതീയ വിചാരധാരയുടെ 14 പ്രഭാഷണ പരമ്പരകളുടെ അവസാനം എന്ന രീതിയിൽ 15-ാമത്തെ പ്രഭാഷണമായി സംക്ഷിപ്ത രൂപത്തിൽ മാത്രമാണ് ദർശനം ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ ദർശന വിഷയങ്ങൾ ശ്രവിക്കുന്നതിന് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ന്യായദർശനം, ന്യായദർശനം ഗൗതമ മഹർഷിയുടെ ദർശനമാണ്. അതിൽ ഓരോ അധ്യായവും വീണ്ടും വീണ്ടും വിഭജിച്ച് ആന്മികങ്ങളാക്കി മാറ്റിയ 5 അധ്യായങ്ങളാണുള്ളത്. ആത്മാവിന്റെ ലക്ഷണം, പൃഥിവ്യാത്തേജ വായു ആകാശം എന്നീ പഞ്ചഭൂതത്തിന്റെ വിവരണം, കർമ്മം, ദ ആക്ഷൻ, കർമ്മവും സുഖദുഃഖ ബന്ധവും, അതുപോലെ തന്നെ ഓരോ വിധത്തിൽ ന്യായം അവതരിപ്പിച്ച് വാദപ്രതിവാദങ്ങളിൽ കൊടുക്കേണ്ട പ്രത്യക്ഷ ലക്ഷണ ജ്ഞാന ന്യായവാദങ്ങൾ സമഗ്രമായി വിവരിച്ച് പ്രമാണം എന്താണെന്നും പ്രമാണം നിഷേധിക്കേണ്ടത് എപ്രകാരമാണെന്നും പ്രമാണം അസമയത്ത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രതിഷേധം, പ്രമാണം എപ്രകാരമാണ് പ്രമാണമായി തീരുന്നത്, അറിവ് അഥവാ ജ്ഞാനം എന്താണ്, ധാരണം എന്താണ്, ഭൂതം, ഭാവി, ഭവിഷ്യത്, ഈ 3 കാലങ്ങളും തമ്മിൽ പരസ്പരം എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു. ജസ്റ്റ് ലൈക്ക് അൻ ഓഷ്യൻ ഫ്ലോയിങ്, ഭൂതത്തിൽ നിന്ന് വർത്തമാനത്തിലേക്ക്, വർത്തമാനത്തിൽ നിന്ന് ഭാവിയിലേക്കുള്ള ആ ചരൈവേദി പ്രയാണത്തെ വിവരിക്കുന്നു. അതുപോലെ തന്നെ ഉപമാനവും അനുമാനവും വിവരിച്ചതിന് ശേഷം ഓരോ ശബ്ദത്തിലുമുള്ള അക്ഷരങ്ങൾ, അക്ഷരങ്ങൾ ചേർന്ന ശബ്ദം മനുഷ്യനിലുണ്ടാക്കുന്ന അർത്ഥബന്ധം, ആപ്തവചനം എപ്രകാരമാണ് പ്രമാണമായി സ്വീകരിക്കേണ്ടത് എന്നുള്ളത്, ഭാവത്തിന്റെയും അഭാവത്തിന്റെയും ബന്ധം, കർമ്മത്തിന്റെ അനിത്യത. അതേ സ്ഥാനത്ത് മെറ്റീരിയൽ ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വമായ അണുവിന്റെ നിത്യത്വം, ശബ്ദത്തിന്റെ നിത്യത, എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ദ സൗണ്ട് എനർജി ഈസ് പെർമനന്റ്, നിത്യത, വാക്കുകളിലെ വികാരത്തിന് കാരണം പദമെന്താണ് എന്നിവ വിവരിച്ചതിന് ശേഷം വീണ്ടും മൂന്നാമത്തെ അധ്യായത്തിൽ ആത്മാവും ഇന്ദ്രിയവും തമ്മിലുള്ള ബന്ധമെന്താണ്, ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവെന്താണ്, സ്മൃതിയും അതേപോലെ സ്മരണയും തമ്മിലുള്ള ബന്ധം, ആത്മാവിന്റെ നിത്യത്വത്തിന് കാരണം ആത്മാവ് സാന്നിധ്യമുണ്ട് എന്നും ആത്മാവിന്റെ സാന്നിധ്യമില്ല എന്നും വിവരിക്കാൻ ആവശ്യമായ പ്രമാണങ്ങൾ, പ്രത്യക്ഷമായ തെളിവുകൾ. അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളിൽ പൃഥ്വിയും അപ്പം തേജസ്സും വായുവും ആകാശവും പരസ്പരം എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിൽ വാദിക്കുന്നത് പോലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിനകത്ത് ബുദ്ധിയും ജ്ഞാനവും എപ്രകാരം വർത്തിക്കുന്നു എന്നുള്ളതും ഈ പഞ്ചഭൂതത്തിന്റെ ബുദ്ധിജ്ഞാന ബന്ധവും വിവരിച്ച് നാലാമത്തെ അധ്യായത്തിൽ കോസ് ആൻഡ് ഇഫക്റ്റ്, കാര്യകാരണ ബന്ധം, ഒന്നിന്റെ അഭാവത്തിലൂടെ മറ്റൊന്നിന്റെ ഉത്ഭവം വിവരിക്കുന്നത് എപ്രകാരമാണ്, പ്രകാശത്തിന്റെ അഭാവം ഇരുട്ടിന്റെ സാന്നിധ്യത്തെ തെളിയിക്കുന്നു എന്ന് പറയുന്നത് പോലെ കർമ്മത്തിന്റെ അഭാവത്താൽ കർമ്മഫലം ഇല്ലാതെയാകുന്നത് പോലെ സുഖവും ദുഃഖവും തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഫീലിംഗ് സ്റ്റഡി. അതുപോലെ തന്നെ അടുത്ത കാലത്ത് മാത്രം നേച്ചർ മാഗസിനില് ആറ്റത്തിന്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗൗതമ മഹർഷി ന്യായദർശനത്തിൽ അണുവിന് ശ്യാമനിറമാണ് എന്ന് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വരികളില് ഫിലോസഫി ശാസ്ത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ആത്മജ്ഞാനവും ശാസ്ത്രജ്ഞാനവുമായ വിദ്യയും അവിദ്യയും തമ്മിലുള്ള ബന്ധം, കർമ്മേന്ദ്രിയങ്ങളും കർമ്മവും തമ്മിലുള്ള ബന്ധം, പ്രപഞ്ചത്തിന്റെ സർവവ്യാപകത്വം, പ്രപഞ്ച ഊർജത്തിന്റെ വിവരണം, അതുപോലെ ഭേദവിവരണം, മനുഷ്യത്വ മനുഷ്യ സ്വഭാവ ബന്ധം, വാട്ട് ഈസ് റിയലി മെന്റ് ബൈ ഹ്യൂമൻ ബീയിങ്സ്, വാട്ട് ഈസ് റിയലി മെന്റ് ബൈ ഹ്യൂമാനിറ്റി എന്ന് വിവരിക്കുന്നത് പോലെ പ്രാപ്തിയും, ദാറ്റ് ഈസ് ഗെയിനിങ് അപ്രാപ്തിയും, ലൂസിംഗ് അല്ല നോട്ട് ഗെയിനിങ്ങും തമ്മിലുള്ള ബന്ധം, സിദ്ധിയും സാധർമ്മ്യ ബന്ധവും തമ്മിൽ ഉള്ള വിവരണം, സ്വപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ബന്ധവും ലക്ഷണവും പ്രതിപക്ഷവും സ്വപക്ഷവും എപ്രകാരമാണ് നിർവചിക്കുക എന്ന വിവരണവും, പ്രതിജ്ഞയും പ്രതിജ്ഞാന്തരവും, പ്രതിജ്ഞാവിരോധം പ്രതിജ്ഞാസന്യാസം, ജസ്റ്റ് ലൈക്ക് വൺ ഹാസ് ടു ഫോളോ ദ ന്യായ പാത്വേ ഇൻ ഡിസ്കഷൻ, ഇൻ പ്രൂവിംഗ് സംതിങ്, ഇൻ എലൂസിഡേറ്റിംഗ് ദ പ്രൂഫ്. ഗൗതമ മഹർഷി വ്യക്തമായ ഭാഷയിൽ ബയോളജിക്കൽ സയൻസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, കെമിക്കൽ സയൻസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഫിസിക്കൽ കൺസെപ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നിർവചന രൂപത്തിൽ സൂത്രരൂപത്തിൽ കൺസോളിഡേറ്റഡ് ഫോം ഓഫ് സിംപിൾ വേർഡ്സ്, രണ്ടോ മൂന്നോ നാലോ വാക്കുകളുടെ മാത്രം പ്രയോഗത്തിൽ സുദീർഘമല്ലാത്ത രീതിയിൽ, എന്നാൽ സുദീർഘമായ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മാത്രം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയോ മറ്റൊരർത്ഥത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയോ ചെയ്യുന്ന മുത്തുകളെ ഒരു ചരടിൽ കോർത്തതുപോലെ ആ ചരട് സൂത്രമായി വരുന്ന ന്യായദർശനം സൂത്രങ്ങളിലൂടെയാണ് ഗൗതമ മഹർഷി എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ന്യായശാസ്ത്രം എത്രത്തോളം ഉജ്ജ്വലമായി വർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മുടെ പഴഞ്ചൊല്ലുകൾ ന്യായശാസ്ത്രത്തിന്റെ മറ്റൊരു വശമാണ്. സ്ഥാലി പുളാകൻ ന്യായം എന്ന് പറയുന്നൊരു വരി മാത്രമെടുത്താൽ അടുക്കളയിൽ അരി വേവിക്കുമ്പോൾ അരി വെന്തോ എന്ന് നോക്കുന്നതിന് ഒരു ചോറ് അല്ലെങ്കിൽ രണ്ട് ചോറെടുത്ത് അമർത്തി നോക്കുന്ന ആ സിദ്ധാന്ത പ്രകാരം രണ്ടോ മൂന്നോ അരി ചോറായി മാറിയിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലെ എല്ലാ അരിയും ചോറായി മാറുന്നു എന്ന ന്യായമാണ് സ്ഥാലി പുളാകന്യായം. അതുപോലെ തന്നെ അനവധി ന്യായ സിദ്ധാന്തങ്ങൾ ചെറിയ ചെറിയ മുത്തുകൾ പോലെ അറിയാനും ആസ്വദിക്കാനും വാദിക്കാനും പ്രതികരിക്കാനും ഉപമിക്കാനും സാധിക്കുന്ന വിധത്തിൽ എഴുതിയിരിക്കുന്ന അതിമഹത്തായ ഗ്രന്ഥത്തിന് അനവധി അനവധി ഭാഷ്യങ്ങളുണ്ട്. സുദീർഘവും ഗഹനവുമായ ഭാഷ്യങ്ങളിലൂടെ മാത്രമേ സാധാരണക്കാർക്ക് ന്യായശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കൂ. ഭരദ്വാജ ഉദ്യാതകരൻ എന്ന വ്യക്തിയുടെ ന്യായവാർത്തീകം, ന്യായവാർത്തീക താൽപര്യം, ഉദയനാചാര്യന്റെ കിരണാവലി, വാചസ്പതി മിശ്രന്റെ താൽപര്യശുദ്ധി, ന്യായകുസുമമഞ്ജരി, ആത്മതത്വവിവേകം, ന്യായപരിശിഷ്ടം, ലക്ഷണാവലി, ന്യായസൂചി നിബന്ധം എന്നീ കൃതികളും ജയന്തഭട്ടന്റെ ന്യായമഞ്ജരിയും ഭാസവജ്ഞന്റെ ന്യായസാരവും ഗംഗേശോപാധ്യായയുടെ നവ്യ ന്യായശാസ്ത്രവും തന്നെ ന്യായത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ പാകത്തിന് ലളിതമായ ഭാഷയിൽ വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ദർശനം യോഗദർശനമാണ്. പതഞ്ജലി മഹർഷിയുടെ യോഗദർശനത്തിൽ അത്യന്താധുനിക ശാസ്ത്രവും അത്യന്താധുനിക ഫിലോസഫിയും അതിപുരാതനമായ ആത്മീയതയും മനുഷ്യന്റെ സമഗ്രമായ വിജ്ഞാനവും ജീവജാലങ്ങളുടെ അസ്തിത്വത്തിന് കാരണവും എല്ലാം അക്ഷരം പ്രതി വിവരിക്കുന്ന നാലു പാദങ്ങളാണുള്ളത്. ഒന്നാമത്തെ പാദത്തിൽ മനസ്സ് എന്താണെന്ന് വിവരിച്ച് മനസ്സിന്റെ പ്രവൃത്തിയുടെ നിയന്ത്രണമാണ് യോഗം എന്ന് വിവരിക്കുന്നു. പ്രമാണത്തിനും വിപര്യയത്തിനും വികൽപ്പത്തിനും നിദ്രയ്ക്കും സ്മൃതിക്കും വൈരാഗ്യത്തിനും ആത്മജ്ഞാനത്തിനും അസംപ്രജ്ഞാക്കും സുദീർഘമായ വിവരണം നൽകി നിർബീജ സമാധി എന്താണെന്നും പരമാത്മാവ് ഈശ്വരൻ ആയിത്തീരുന്നത് എപ്പോഴാണെന്നും വിവരിക്കുന്നു. ഈശ്വരന് ഗുരുസ്ഥാനം ലഭിക്കുന്നതിന് കാരണവും പ്രണവത്തിലെ ആത്മീയ തത്വവും ചിത്ത വിക്ഷോഭ കാരണവും അതുപോലെ തന്നെ നിർമ്മല വിചാരത്തിലൂടെയുള്ള ചിത്തശുദ്ധിയും ധ്യാന വിവരണവും സമാധി മനസ്സ് ബുദ്ധി ജ്ഞാനം ഇവ തമ്മിലുള്ള ബന്ധവും സുദീർഘമായി ഓരോ മുത്തുകളായി തന്നെ സൂത്രങ്ങളിൽ കോർത്ത യോഗദർശന സൂത്രം യോഗസൂത്രത്തിലൂടെ ഒന്നാം പാദത്തിൽ വിവരിക്കുന്നുണ്ട്. രണ്ടാം പാദത്തിൽ ക്രിയായോഗം, ധ്യാന മാർഗം, സ്വന്തം ശക്തി അഥവാ മനുഷ്യന്റെ ഫിസിക്കൽ മെന്റൽ സൈക്കോളജിക്കൽ ആൻഡ് ഡിവൈൻ പവറും ദൈവീക ശക്തിയും തമ്മിലുള്ള ബന്ധം, കർമ്മവും ശീലവും ഇന്ദ്രിയ കർമ്മങ്ങളും തമ്മിലുള്ള ബന്ധം, ഭോഗം, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയുടെ സ്പഷ്ടമായ ക്ലാസിഫിക്കേഷൻ, വിവരണം, അവയുടെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, സാധനയിലൂടെ നേടുന്ന അഹിംസാപരമായ വീക്ഷണം, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ചിത്തശുദ്ധിയുടെയും ബ്രഹ്മജ്ഞാനത്തിന്റെയും ലക്ഷണവും കർമ്മമാർഗവും ഇത് രണ്ടാം പാദത്തിൽ വിവരിച്ച് മൂന്നാം പാദത്തിൽ ചിത്തവൃത്തി, ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ദ മെന്റൽ ആക്ഷൻ വിച്ച് ഈസ് എക്സ്പ്ലെയിൻഡ് ഹിയർ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സ് എന്ന് പറയുന്നത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു കുരങ്ങനോട് ഉപമിച്ച കവികളുമുണ്ട്. ആ മനസ്സ് ഒരു സ്ഥലത്തിലും കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത വിധം പതറി ചിതറി അന്യോന്യം ചിന്തകൾ കൈമാറി എന്തെല്ലാമോ ചിന്തിച്ച് തളർന്ന് വീണ്ടും ഉയർന്നും താഴ്ന്നുമിരിക്കുന്ന മനസ്സ്. ആരോ പറഞ്ഞതുപോലെ ലോകത്തിൽ ഏറ്റവും സ്പീഡുള്ളത് പ്രകാശമല്ല, പ്രകാശത്തിന് 300,000 km/s വേഗതയേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ഏറ്റവും വേഗതയുള്ളത് മനസ്സാണ്. അതിന് ഒരു ശാസ്ത്രജ്ഞൻ പേര് കൊടുക്കുകയും ചെയ്തു. യു ഹാവ് ഗോട്ട് പ്രോട്ടോൺ, യു ഹാവ് ഗോട്ട് ഇലക്ട്രോൺ, യു ഹാവ് ഗോട്ട് ന്യൂട്രിനോൺ, ബട്ട് ഇൻ ഇന്ത്യ വി ഹാവ് ഗോട്ട് ലൈഫ് ട്രോൺസ്. ദ മനസ്സിന്റെ ശക്തി, ജീവന്റെ ശക്തി, ധർമ്മത്തിന്റെയും ആത്മീയതയുടെയും ശക്തി, பிரதிபலிக்கிறது மனசிலூடையாயிருந்து பாரதத்தில் இன்னும் அதான என் மனசிலக்காம். அதுகொண்டாயிருக்காம் சரகன் சரீர மனசோ யோக பரஸ்பர மனோவிரஜே ஆதார ஆதேயபாவேன தத்தாஜ்யா கடயோரிவா என்ன பது. சரீரவும் மனசும் பரஸ்பரம் பந்தப்பட்டிருக்கிறது. சரீரத்தில் சுகதுக்கங்கள் மனசினேயும் மனசில சுகதுக்கங்கள் சரீரத்தையும் பாதிக்கும் என்ன விவரணமான மனசின் பிரத்யேகதையை குறித்து சக்தியை குறித்து மட்டொர்த்தத்தில் மென்டல் பவரினே குறித்து விவரிக்கன் யோகசாஸ்திரத்தில் பதஞ்சலி தெரஞ்செடுத்த சித்தவருத்தி என்பது டாக்டர் தீபக் சோப்ரையை போலேயுள்ளவரும் மட்டனவதி டாக்டர்மரும் பிரகல்பன்மரும் மனசின் சக்தியை குறித்து விவரிச்சிட்டு கிழக்கு படிஞாறாய் ஆடிக்கொண்டிருக்கிற பெண்டுலத்தை தெக்கு வடக்கோட்டாக்கி மாற்றிய ஆ மானசிகமாய மென்டல் பவர். அதுபோல தான் இஸ்ராயேலில ஒரு சாஸ்திரஜன் அது பேரு ஞான் ஓர்க்கில் அது ஒரு ஸ்டீல் ஸ்பூனினே மென்டல் பவர் உபயோகிச்சு வளச்சு அத்தே மானசிகமாய பவர் உபயோகிச்சு ரிஸ்ட் வாட்சில சூச்சியை நிறுத்தினதும் ஆடிக்கொண்டிருக்கிற க்ளோக்கில பெண்டுலத்தை நிறுத்தினதும் டாக்டர் தீபக் சோப்ர அத்யுஜ்வலமாய ரீதி அமேரிக்கையிலே டிவியில் நிரந்தரம் என்னோம் காணிக்கிண்டு இன்னும் மென்டல் பவர் என்பது ஆத்மீயதையுடைய லட்சணமே அல்ல. ஆத்மீயதையுடைய லட்சணமாய் பாரதீயர் பரஞ்சிருந்த மென்டல் பவர் இன்று அத்தியந்தாதுனிக சாஸ்திரத்தின் பர்டிகுலர்லி கனெக்டட் வித் த பிசிக்ஸ் தியரட்டிக்கல் பிசிக்ஸின் பாகமாக தீர்ந்திருக்கிறது. ஆ பிசிக்ஸின் பாகமாக பயோகெமிஸ்ட்ரியுடைய பாகமாக சைக்காட்ரியுடையும் சைக்கோளஜியுடையும் பாகமாக சித்த என்றியப்பட மனஸ் ஆ சித்தவத்தியை குறித்து மூணாம் பாதத்தில் யோக ஆச்சாரியனாய பதஞ்சலி விவரிக்கிண்டு சித்த பரிணாமம் தி மானிஃபெஸ்டேஷன் ஆன்ட் மானிப்புலேஷன் ஆஃப் மைண்டான சித்த பரிணாமத்திலூட விவரிக்கிறது. சமாதியும் தியானவும் தாரணையும் சமாதியுடைய விவித அவஸ்தகளும் மூணாம் பாதத்தின் தொடக்கத்தில் கஹனமாக வீண்டும் விவரிக்கிண்டு. ஆதுனிகாஸ்திரத்தின் எலக்ட்ரோ என்சஃபலோகிராம் உபயோகிச்சு விஷதமாக படனத்தின் விதேயமாக்கி லபிச்ச தெளிவுகள் அனுசரிச்சு யோகதர்சனத்தின் சிருஷ்டிகர்த்தாவாய பதஞ்சலி மகர்ஷி விசாரிச்சதினேக்காள் கூடுதல் விவரிச்சதினேக்காள் கூடுதல் அத்தியகாதமாய சாஸ்திரீய தெளிவுகள் லபிச்சுகொண்டு தியானத்தின் விவித ஸ்டேஜ்களே பீட்டா ஸ்டேட் ஆல்ஃபா ஸ்டேட் டெல்டா ஸ்டேட் ஆன்ட் தீட்டா ஸ்டேட் பிரெயினிலே நம்பர் ஆஃப் சைக்கிள்ஸ் பர் செகண்ட் எலக்ட்ரிசிட்டி ப்ரொடக்ஷனே விவரிச்சுகொண்டு வியாபாரிகாவஸ்தையில் இருக்கிற எந்தையும் நீங்களையும் பிரெயின் வேவ்ஸ் இப்போ ஈ பிரபாஷணம் கேட்குற வேளையில் 13.5 28 சைக்கிள்ஸ் பர் செகண்டினும் இடக்கான 13-28 CPS அது பீட்டா ஸ்டேட் என்பயோ தியானத்திலேக்கு சாவதானம் வழுதி மாறுபோ அது 8-13 இடக்கு CPS ஆகும். அது ஆல்ஃபா ஸ்டேட் அடுத்த ஸ்டேட் டெல்டா ஸ்டேட் ஆனால் அது 4-8 இடக்கு அல்ல 3-8 இடக்குள்ள CPS ஆகி மாறும். தீட்டா ஸ்டேட்டிலேக்கு எத்தோ 0.5 ஒன்னோ பிளஸ் 3-னும் இடக்குள்ள CPS சைக்கிள்ஸ் பர் செகண்ட் எலக்ட்ரிக்கல் வேவ் ப்ரொடியூஸ் செய்யுன பிரெயினிண்ட் ஸ்டேட்டினே குறித்து பதஞ்சலி எலக்ட்ரிக்கல் ரூள் உபயோகிக்காது EEG உபயோகிக்காது விவரிச்ச ஆ விவரணத்தின் அடிஸ்தானவும் ஆதுனிகாஸ்திரம் விவரிக்கும் ஆ சிந்தாதாரையும் பிரத்யட்சமாய தெளிவுகளும் ஒரே பிந்துவில் எத்தும்போழான அத்தியந்தாதுனிகாஸ்திரத்தின் அவசான வாக்கு என்பது அதிபுராதனமாய பாரதீய சிந்தாதாரையுடைய ஆத்ய வாக்களாயிருந்து என் மனசிலக்குவான் நமக்கு சாதிக்கிறது. ஏகாகிரதையும் தர்ம நிர்வச்சனவும் மூணாம் பாதத்தின் தொடர்ந்துள்ள விவரணங்கள் காணாம். ஏகாகிரத என் வாக்கிண்ட் அர்த்தம் ஏதொரு வஸ்துவினும் குறஞ்சது 2 அகிரமெங்கிலும் உண்டாயிரிக்கணும். ஏக அகிரமுள்ள ஒரே ஒரு வஸ்து என்பது ஒரு பிந்து மாத்தமான பிந்துவில் கோன்சன்ட்ரேட் செய்யன் சாதிக்க அவஸ்தையை பயண பேரான ஏகாகிரத. இவிட பூத பாவி வர்த்தமான சம்பவங்கள் മനസ്സിലൂടെ കടന്നു പോകുന്നതിന്റെ കാരണത്തെക്കുറിച്ചും അതിനുവേണ്ട സാധനയെക്കുറിച്ചും വിവരിക്കുന്നു. ഈ സാധനയിലൂടെ കടന്നു പോകുന്ന യോഗിയാണ് കഴിഞ്ഞതിനെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും പ്രവചിക്കാൻ സാധിക്കുന്ന ഹഠയോഗ ലെവലിലേക്ക് ഉയരുന്നത്. ധ്യാനത്തിലൂടെ അറിയുവാൻ, ഭാവി കാലം അറിയുവാൻ സാധിക്കുന്നതിന്റെ വിവരണം പൂർവജന്മജ്ഞാനം ഭൂതകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധിപ്പിക്കുന്ന വിവരണങ്ങൾ, അതുപോലെ തന്നെ ചിത്തവൃത്തിജ്ഞാനം മനസ്സിൽ എന്തെല്ലാമാണ് കടന്നു പോകുന്നത് മറ്റുള്ളവരുടെ എന്ന് ഇവിടെ ഇരുന്നു കൊണ്ടറിയാൻ സാധിക്കുന്ന മെന്റൽ ടെലപ്പതി മാതിരിയുള്ള വിവരണങ്ങൾ, ഗ്രഹജ്ഞാനം ശാരീരിക നിയന്ത്രണത്തിലൂടെയും മാനസിക നിയന്ത്രണത്തിലൂടെയും പൂർവജന്മജ്ഞാന ലാഭത്തിലൂടെയും വരാൻ പോകുന്നതിന്റെ പ്രവചനത്തിലൂടെയും വർത്തമാനത്തിന്റെ വിവരണത്തിലൂടെയും ലഭിക്കുന്ന സർവജ്ഞാനവും പ്രപഞ്ചജ്ഞാനവും ധ്യാന സാധനയിലൂടെ ഭൂതജയം, സർവത്തിൽ നിന്ന് ജയം നേടുന്നതും കായബലം നേടുന്നതും മനോബലം നേടുന്നതിൻ്റെയും വിവരണം മൂന്നാം പാദത്തിൽ നൽകുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. അമേരിക്കയിലെ 16 പരം യൂണിവേഴ്സിറ്റികളിൽ, തുടർന്ന് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കരിക്കുലത്തിന്റെ ഭാഗമായി യോഗം ഓരോ പുസ്തകത്തിന്റെയും അവസാനം ചേർക്കുവാൻ കാരണം ശാരീരികവും മാനസികവുമായ സമഗ്രജ്ഞാനം ലഭിക്കുന്നതിനുത്തമമായ ഒരു സാധന തപസ്, ധ്യേയനിഷ്ഠ, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് ഇന്റലക്ച്വൽ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് പോസിബിൾ ത്രൂ ദീസ് യോഗ എന്ന് വിവരിക്കുന്ന അക്ഷരം പ്രതി ശരിയായിട്ടുള്ള വരികൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ മന്ത്രം, തപസ്, സമാധി, സിദ്ധി, വാസനയുടെ നിത്യത്വം, പൂർവജന്മ വാസനയിലൂടെ ഓരോരുത്തര് കടന്നുവരുന്ന നിത്യത്വവും വിവരിച്ച് ഏകത്വഭാവം, പ്രപഞ്ച ചൈതന്യവും ജ്ഞാനും തമ്മിലുള്ള ഏകത്വഭാവം വിവരിക്കുന്നു. അതുപോലെ തന്നെ അജ്ഞാന ലക്ഷണം എന്താണ്, ചിത്തജ്ഞാനം എന്താണ്, ആത്മഭാവ നിർവൃതി എന്താണ്, ഇവയെല്ലാം വിവരിച്ച് യോഗദർശനം അവസാനിക്കുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ എളുപ്പത്തിനു വേണ്ടി അനേകം ഭാഷ്യങ്ങളും കൂടി ഇതിന് രചിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ യോഗസൂത്രം ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഏതാനും വാക്കുകളുടെ സമാഹാരത്തിലൂടെ വിവരിക്കുമ്പോൾ, ഉദാഹരണം, വീചി തരംഗന്യായേന തതുൽപത്തി, തരംഗരൂപത്തിലാണ് ശബ്ദത്തിന്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ ശബ്ദം തരംഗരൂപത്തിലാണ് ഉത്ഭവിച്ചത് എന്ന് 16 നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ആധുനിക ശാസ്ത്രം എവിടെയിരിക്കുന്നു? BC 200 ജീവിച്ചിരുന്ന പതഞ്ജലി മഹർഷിയുടെ യോഗജ്ഞാനത്തിന്റെ ശാസ്ത്രതത്വം എവിടെയിരിക്കുന്നു? തരംഗരൂപത്തിലാണ് ശബ്ദം ഉത്ഭവിക്കുന്നതും വർത്തിക്കുന്നതുമെന്ന ആ ദർശനം എത്ര ഉജ്ജ്വലമാണ്. അതുപോലെ തന്നെ ജാത്യന്ത പരിണാമ പ്രകൃത്യാപൂരാ, ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ് എന്ന് വിവരിച്ച പതഞ്ജലി എവിടെയിരിക്കുന്നു? ഡാർവിൻ എവിടെയിരിക്കുന്നു? ഇപ്രകാരം അനവധി അനവധി സൂത്രരൂപത്തിലുള്ള നിർവചനങ്ങളും വിവരണങ്ങളും പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിൽ ദർശിക്കുവാൻ സാധിക്കും. അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ മറ്റൊരു വിവരണമായി അടുത്ത 10 വർഷത്തിനുള്ളിൽ തെളിയിക്കാൻ പോകുന്നു എന്ന് ഡോക്ടർ BR രാമമൂർത്തി പറഞ്ഞിരിക്കുന്ന മറ്റൊരു ശാസ്ത്രീയ തത്വമാണ് ഇൻഹറന്റ് നോളജ് അഥവാ വാസന. അടുത്ത കാലത്ത് ഇന്ത്യൻ ടൈംസ്, ന്യൂ ഇന്ത്യ ടൈംസിൽ ഡോക്ടർ ദീപക് ചോപ്ര എഴുതി, ഇൻ സെർച്ച് ഓഫ് സോൾ ഇൻ DNA, വാസന എന്ന ഭാരതീയ സങ്കല്പം ആധുനിക ബയോടെക്നോളജി സ്വീകരിച്ചിരിക്കുന്നതിന്റെ തെളിവാണത്. ഒരു പക്ഷേ 365 ദിവസത്തിനകം അതിന്റെ തെളിവുകൾ സമാഹരിക്കാൻ, അത് അവതരിപ്പിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞു എന്ന് വരും. മറ്റൊരർത്ഥത്തിൽ ഈ വാസന എന്ന ഇൻഹറന്റ് നോളജിന്റെ അവസാന വാക്ക് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ യോഗാചാര്യനായ പതഞ്ജലിയുടെ ആദ്യ വിവരണങ്ങൾ മാത്രമാണത് എന്ന് നമുക്ക് വീണ്ടും ഉറപ്പിക്കാം. ഭാരതീയ ചിന്താധാരയുടെ ആധുനിക ശാസ്ത്ര തത്വങ്ങൾ എത്ര ഉജ്ജ്വലമായിരുന്നു. മൂന്നാമത്തെ ദർശനം വൈശേഷികം, വിശേഷാൽ ഉത്ഭവിച്ചതായതുകൊണ്ടാണ് അതിന് വൈശേഷികം എന്ന് പറയുന്നത്. 10 അധ്യായങ്ങളിലുള്ള കണാദ മഹർഷിയുടെ വൈശേഷികത്തിനൊരു പ്രത്യേകതയുണ്ട്. ഡാൽട്ടണും ബോഹറും മാക്സ് പ്ലാങ്കും ഷ്രൂഡിംഗറും ഹെയ്സൻബർഗും അതുപോലെ ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിലും എല്ലാ വസ്തുക്കളും ഉത്ഭവിക്കുന്നത് ആറ്റങ്ങളിൽ നിന്നാണെന്ന് വിവരിച്ചിരിക്കുന്ന അനവധി ശാസ്ത്രജ്ഞന്മാർ ജന്മം കൊള്ളുന്നതിന് 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജനിച്ചു വളർന്ന അതേ മഹർഷിയുടെ പേര് തന്നെ കണാദൻ അഥവാ ആറ്റം തിന്ന് ജീവിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ കണാദൻ എന്ന മഹർഷി എഴുതിയ വൈശേഷികത്തിന് ലോകത്തിൽ സർവ്വതിന്റെയും ആസ്തിത്വം അവകാശപ്പെടാൻ സാധിക്കുന്നത് ആറ്റങ്ങൾക്ക് മാത്രമാണെന്നും ഈശ്വരനും പ്രപഞ്ചവും പ്രപഞ്ചശക്തിയും മറ്റെല്ലാം ആറ്റങ്ങളിലൂടെ മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നും 10 അധ്യായങ്ങളിലൂടെ വിവരിച്ചിരിക്കുന്ന കണാദന്റെ വൈശേഷികത്തിന് അന്നുവരെ നിലനിന്നിരുന്ന പലതിനേക്കാളും വിശേഷമുള്ളത് കൊണ്ടാണ് വൈശേഷിക സിദ്ധാന്തം അഥവാ ദർശനമെന്നറിയപ്പെടുന്നത്. 1-ാമത്തെയും 2-ാമത്തെയും അധ്യായത്തിൽ വേദപ്രമാണം അഥവാ അറിവിന്റെ പ്രമാണത്തെക്കുറിച്ച് വിവരിച്ച് 9 ദ്രവ്യങ്ങൾ ജസ്റ്റ് ലൈക്ക് 9 മെറ്റീരിയൽസ് അത് വിവരിച്ച് 9 ദ്രവ്യങ്ങളുടെ 17 ഗുണങ്ങളെക്കുറിച്ച് വിവരിച്ച് ഓരോ ദ്രവ്യത്തിനും ഭിന്നതയുണ്ടാകാൻ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും കാൽഷ്യത്തിനും അതുപോലെ കാർബണിനും കോപ്പറിനും സിങ്കിനും അയേണിനും ഹീലിയത്തിനും എല്ലാം വ്യത്യാസമുള്ളതുപോലെ ദ്രവ്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുവാനുള്ള കാരണം അവയുടെ സംയോഗ വിയോഗ തത്വമെന്താണ്, ദ്രവ്യവും ദ്രവ്യം കാണുമ്പോൾ ഈ ദ്രവ്യമാണത് എന്ന ബന്ധം ബോധമുണ്ടാകാനുള്ള കാരണം, ദ്രവ്യങ്ങളുടെ ഗുണം, ദ്രവ്യങ്ങളുടെ കർമ്മം, ഇവ തമ്മിലുള്ള ബന്ധം, പഞ്ചഭൂത ലക്ഷണം, പഞ്ചഭൂതങ്ങളുടെ വ്യത്യസ്ത അവസ്ഥാഭേദങ്ങളുടെ നിർവചനം, യത് ഖരം സ പൃഥിവി യത് ദ്രവം സ ആപഹ യത് തേജ തത് തേജ എന്നീ ഡെഫനിഷൻ പോലെയുള്ള വിവരണങ്ങളും, ശബ്ദവും ആകാശവും തമ്മിലുള്ള ബന്ധം, ശബ്ദം എപ്രകാരമാണ് അന്തരീക്ഷത്തിലൂടെ സോഴ്സിൽ നിന്ന് എൻഡ് പോയിന്റിലേക്ക് എത്തുന്നത് എന്ന വിവരണമാണ് ശബ്ദ ആകാശബന്ധം. അതുപോലെ ഓരോ വസ്തുവിന്റെയും ഗന്ധം, അത് ആ വസ്തുവിന് ഗന്ധം എന്ന സ്വഭാവം ഇൻഹറന്റ്ലി ഇല്ല. ആ ഗന്ധം മനുഷ്യനിലെത്തുമ്പോൾ, നാസാരന്ധ്രങ്ങളിലെത്തുമ്പോൾ നമ്മുടെ മൂക്കിലെ 1 സ്ക്വയർ സെന്റിമീറ്റർ സ്ഥലത്തുള്ള സെൻസറി ഓർഗൻസിലെ ബഡ്സാണ് ഓരോ വസ്തുവിനും അതിന്റെ വാസന എന്ന പ്രതികരണം മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട വാസന നിങ്ങൾക്കിഷ്ടപ്പെടാത്തതാകാം, അത് എന്റെ അനുഭവമാണ്. നാരങ്ങയ്ക്കൊരു വാസന, മാങ്ങയ്ക്കൊരു വാസന, റോസാപ്പൂവിനൊരു വാസന, ജാസ്മിനൊരു വാസന, ചെമ്പകത്തിനൊരു വാസന, സാമ്പാറിനൊരു വാസന, ചട്നിക്കൊരു വാസന, ചൂറിനൊരു വാസന. ഈ വാസന ഉണ്ടാകുന്നത്, ആ വാസന എന്നുള്ളത് അതിന്റെ ഇൻഹറന്റ് സ്വഭാവമല്ല. അതിന്റെ ഇൻഹറന്റ് സ്വഭാവം തന്മാത്രകളുടെ ബഹിർഗമനം മാത്രം. ആ തന്മാത്രകൾ എന്നിലുണ്ടാക്കുന്ന വികാരം ഒരു മൃഗത്തിലുണ്ടാകണമെന്നില്ല, ആ അട്രാക്ഷൻ അതിനുണ്ടാകണമെന്നില്ല. അതിനെക്കുറിച്ച് വൈശേഷികത്തിൽ കണാദ മഹർഷി പ്രത്യേകമായി എഴുതിയിരിക്കുന്നു. അതേപോലെ കാലം, ദിശ, ഉപദിശ ഇവ തമ്മിലുള്ള ബന്ധം, ദ്രവ്യവും ദ്രവ്യത്തിന്റെ ശബ്ദവും തമ്മിലുള്ള ബന്ധം. ഉപ്പ് എന്നൊരു പദം ഞാൻ പ്രയോഗിക്കുമ്പോൾ നിങ്ങളിലുണ്ടാക്കുന്ന വികാരം, ഉപ്പിന്റെ ഷേപ്പ്, സൈസ്, ക്വാളിറ്റി, ടേസ്റ്റ്, ഇത് ഉപ്പ് എന്ന ശബ്ദത്തിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന 2 അക്ഷരത്തിന്റെ പ്രതിഫലനമാണ് ഊയിന്റെയും പ എന്ന വാക്കിന്റെയും. അതേ സ്ഥാനത്ത് നിങ്ങൾ ഉപ്പ് കാണുന്നുമില്ല. ഈ പ്രത്യേകതയാണ് കണാദന്റെ വിവരണത്തിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ദ്രവ്യത്തിന്റെയും ദ്രവ്യത്തിന്റെ നാമത്തിന്റെ അഥവാ ശബ്ദത്തിന്റെയും പ്രതിഫലനം മനസ്സിലുണ്ടാക്കുന്നതിന്റെ കാരണവും അദ്ദേഹം 1-2 അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നു. വൈശേഷികത്തിന്റെ 3-4 അധ്യായങ്ങളിലൂടെ ജാതിയുടെ ജ്ഞാനം, ഓരോ ക്ലാസിഫൈഡ് മെറ്റീരിയൽസ് ആണ് ജാതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവയുടെ ബന്ധവിവരണം, ആത്മാവിന്റെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ബന്ധം, ഞാൻ എന്ന അനുഭവം, നീ എന്ന അനുഭവം, ഇവ തമ്മിലുള്ള ബന്ധം, ആധുനിക ശാസ്ത്രം, ബ്രെയിനിൽ ഐ, വി, മീ, യു എന്നീ പദങ്ങളോട് ചേർന്ന വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങളുണ്ട് എന്ന് തെളിയിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വൈശേഷികാചാര്യനായ കണാദൻ ഞാൻ നീ ബന്ധം പറഞ്ഞത്. 2200 വർഷങ്ങൾക്കാണ് ആധുനിക ശാസ്ത്രം അത് കണ്ടുപിടിച്ചത്. ഏതാണ്ട് 200 ദിവസങ്ങൾക്ക് മുൻപാണ് വ്യക്തിത്വവും ആത്മാവും തമ്മിലുള്ള ബന്ധം, ആത്മാവിന്റെ ഏകതയ്ക്കും ജീവജാലങ്ങളിലുള്ള സർവ ആത്മചൈതന്യവും ഒന്നാണ് എന്ന് ഉപനിഷത്തുക്കൾ പറയുവാനും കാരണം കാര്യകാരണ ബന്ധം. ഓരോ വസ്തുവിന്റെയും രൂപത്തിന്റെ നിർവചനം സത് എന്നാൽ എന്താണ്, എസൻസ്, ട്രൂത്ത്, ഫാക്ട്, ഇവയാണ് സത്ത് എന്ന് കണാദൻ വിവരിക്കുന്നു. സത്തിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകുവാൻ കാരണം പ്രത്യക്ഷ ജ്ഞാനം എന്നാൽ എന്ത്, ഇന്ദ്രിയങ്ങളും വിഷയവും തമ്മിലുള്ള ബന്ധം, പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളായ പരമാണുക്കളെക്കുറിച്ചുള്ള സുദീർഘമായ വിവരണം, യോനിജത്തിന്റെ നിത്യത്വവും അയോനിജത്തിന്റെ അനിത്യത്വവുമുള്ള ശരീരങ്ങൾ, അവയുടെ ബന്ധം, മറ്റൊരർത്ഥത്തിൽ അമീബയും ഹൈഡ്രയും പോലെയുള്ള ജീവജാലങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് അനേകം മക്കളുണ്ടാകുന്നു, അനേകം ജീവികളുടെ തലമുറകൾ ഉണ്ടാകുന്നു. ഒരു കാരണവശാലും അവ ഫെർട്ടിലൈസേഷനിലൂടെയല്ല ഉണ്ടാകുന്നത്. അതേ സ്ഥാനത്ത് യോനിജങ്ങളായവയുടെ സ്പേമും അണ്ഡവും തമ്മിൽ ചേർന്ന് ജനിക്കുന്നതിന്റെ പ്രത്യേകത. അപ്രകാരം അണ്ഡബീജ സംയോഗത്തിലൂടെ ഉണ്ടാവുന്നത് അനിത്യത്വമാണെന്നും അതേ സ്ഥാനത്ത് ശരീരം മയോട്ടിക് എമയോട്ടിക് എന്ന് പറയുന്ന മയോസിസും എമയോസിസുമാണെന്ന് തോന്നുന്നു. അപ്രകാരമുള്ള ജീവജാലങ്ങളുടെ ഉത്ഭവത്തിന്റെ വിവരണവും നിത്യത്വവും അനിത്യത്വവും വിവരിച്ച് അയോനിജങ്ങളുടെ പുനർജന്മം എന്നുള്ള വസ്തുതയെക്കുറിച്ചും കണാദൻ വിവരിക്കുന്നു. പിന്നെ 3 അവസ്ഥകളെക്കുറിച്ച്, സുഷുപ്താവസ്ഥ, സുഷുപ്താവസ്ഥയിൽ ശരീരത്തിൽ നടക്കുന്ന കർമ്മങ്ങൾ, ഹാർട്ട് ബീറ്റിംഗ്, ലങ്സ് ബീറ്റിംഗ്, ബ്ലഡ് സർക്കുലേഷൻ, ഡൈജഷൻ, കാറ്റബോളിസം, അനബോളിസം, എക്സ്ക്രീഷൻ, എക്സ്ക്രീറ്ററി മെറ്റീരിയൽ അക്യൂമുലേഷൻ, ഇവയെല്ലാം നടക്കുന്നതിന്റെ വിവരണങ്ങൾ, തൃണങ്ങളിൽ പോലും നടക്കുന്ന കർമ്മങ്ങൾ, ജസ്റ്റ് ലൈക്ക് ദ ബയോകെമിക്കൽ പ്രോസസ് വിച്ച് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സെൽസ് ഓഫ് എ ഗ്രാസ് ഈ സ്പെസിഫിക്കലി മെൻഷൻ ബൈ കണാദ, ഋഷി കണാദ. അതുപോലെ തന്നെ അദൃഷ്ടങ്ങളായ കർമ്മത്തിനുദാഹരണം, ഇരുമ്പും കാന്തവും തമ്മിൽ ആകർഷിക്കുന്നത് ദൃഷ്ടിക്ക് ഗോചരമാകുന്നത് അടുക്കുമ്പോൾ മാത്രമാണ്. അതേ സ്ഥാനത്ത് കാന്തിക തരംഗങ്ങളെ അദൃശ്യമായ രീതിയിൽ മാത്രമേ പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ. ഭൂവാകർഷണവും കണാദൻ ഉപയോഗിക്കുന്നു. സർ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഭാസ്കരാചാര്യർ 2 ആകൃഷ്ടി ശക്തിസ്തു മഹീതയാസ്തം ഗുരുസ്വാഭിമുഖം സുശക്യ ആകൃഷ്യതേ തത്പദീതി ഭാതി സമേ സമന്തത്വപദത്യയം ഹേ. ആകാശത്തിലുള്ള ഖരവസ്തുവിനെ ഭൂമി സ്വന്തം ശക്തി കൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുന്നു. അതേ സ്ഥാനത്ത് അപ്രകാരം ആകർഷിക്കപ്പെടുന്നവ ഭൂമിയിൽ വീഴുന്നു. എന്നാൽ പരസ്പരം തുല്യശക്തി കൊണ്ട് ആകർഷിക്കപ്പെടുന്ന പ്രപഞ്ചഗോളങ്ങൾ എവിടെ പതിക്കാനാണ് എന്ന് AD 1148 ഭാസ്കരാചാര്യർ 2 എഴുതിയ സിദ്ധാന്ത ശിരോമണിയിലെ വരികൾക്ക് ജന്മം ലഭിക്കുന്നതിന് 1200 വർഷങ്ങൾക്ക് മുൻപ് കണാദൻ ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ഭൂമിയുടെ ആകർഷണത്തെക്കുറിച്ചും 5 അധ്യായത്തിൽ വൈശേഷികത്തിൽ വിവരിക്കുന്നുണ്ട്. 6 അധ്യായത്തിൽ ആചാരവും അനാചാരവും, ആചാരങ്ങൾ അഥവാ സദാചാരങ്ങളുടെ സാധുതയും ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ആശ്രമധർമ്മങ്ങളുടെയും വിവരണവും നൽകി ശുദ്ധ അശുദ്ധ ഇവയുടെ ബന്ധവും ശ്രദ്ധയുടെ പ്രത്യേകതയും വിവരിക്കുന്നു. 7 അധ്യായത്തിൽ വീണ്ടും പരമാണുവിന്റെ സ്വഭാവം, പരമാണുവിന്റെ ഗുണം, പരമാണുവിന്റെ നിത്യത്വം, ആധുനിക ഫിസിക്സ് വിവരിക്കുന്നത് പോലെ നിത്യത, അണുവിന്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം, ആധുനിക ശാസ്ത്രം അംഗീകരിച്ചതുപോലെ ഓരോ എലിമെന്റിന്റെയും ആറ്റത്തിന് സൈസിന് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ കണാദൻ ആറ്റങ്ങളുടെ സൈസിന്റെ ഷെയ്പ്പിന്റെ വ്യത്യാസത്തെക്കുറിച്ച് വിവരിക്കുന്നു. അണുവിന്റെ മഹത്വവും നിത്യപരിണാമവും, എന്നാൽ അണുക്കളിലെ ഏകത്വവും ദ്വിത്വവും, അണുക്കൾ സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന തന്മാത്രകളുടെ ഭാവവും ഉത്ഭവവും വിവരിച്ച് അതേ സ്ഥാനത്ത് അണു അവിഭാജ്യമായ സ്വഭാവത്തോടു കൂടിയതാണ് എന്ന് വിവരിക്കുന്നു. അണു അവിഭാജ്യമാണ് എന്ന് വിവരിക്കുന്ന കണാദന്റെ വരിയിൽ ഒരു പ്രത്യേകതയും കൂടി അദ്ദേഹം പറയുന്നു. അണു വീണ്ടും വിഘടിച്ചാൽ അതിന്റെ തത് സ്വഭാവം മാറുന്നു. അതേ സ്വഭാവത്തോടു കൂടിയ ഒരു വസ്തുവിന്റെ അടിസ്ഥാന ഘടകമാണ് അണു എന്ന് പറയുന്ന പരമാണുരിതി പ്രോക്ത ജ്ഞാനീനാം ദൃഷ്ടിഗോചര അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം. ജ്ഞാനികൾക്ക് മാത്രം ദൃഷ്ടിഗോചരമാകുന്ന ഒന്നാണ് പരമാണു എന്നുള്ളതും. അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം, ഒരു ദ്രവ്യത്തിന്റെ ഇൻഫീരിയർ മോസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം എന്നുള്ളതും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ ദ്രവ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം വിവരിച്ചതിനു ശേഷം ആത്മാവ്, മനസ്സ്, വായു അഥവാ ചുറ്റുപാടുകൾ, എൻവയോൺമെന്റ് തമ്മിലുള്ള ബന്ധം, ഓരോന്നിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും വായുവിന്റെയും അദൃശ്യതയ്ക്ക് കാരണം, ദൃഷ്ടിഗോചരമല്ലാതിരിക്കാൻ കാരണം, അവ ദൃഷ്ടിഗോചരമാകുന്നതിന് ആവശ്യമായ ജ്ഞാനത്തിന്റെ ലക്ഷണം, ദ്രവ്യത്തിന്റെയും ഇന്ദ്രിയത്തിന്റെയും സാമീപ്യത്തിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനബോധം, ദ്രവ്യ ഗുണ കർമ്മജ്ഞാനം, ജ്ഞാനം ഒരുമിച്ചോ ക്രമമായോ ആർജിക്കുന്നതിന്റെ തത്വം, അതുപോലെ ഞാൻ, അവൻ, ഇവൻ എന്ന ഫീലിംഗ്, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നെല്ലാം നമ്മൾ പറയുന്നില്ലേ, ആ വിവരണങ്ങൾ. പിന്നെ മനുഷ്യ ശരീരത്തിലെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാര വിചാരങ്ങളുടെ ഭാഗമായ ഇച്ഛ, ഇഷ്ടം, അനിഷ്ടം, ആകർഷണം, വികർഷണം, സുഖം, ദുഃഖം, ജ്ഞാനം, ബന്ധം, ഇവയെക്കുറിച്ച് സുദീർഘമായി 10-ാം അധ്യായത്തിൽ വിവരിച്ച് വൈശേഷിക വിവരണം അവസാനിപ്പിക്കുന്നു. സാധാരണ ജനതയ്ക്ക് അത്യുജ്വലമായ സൂത്രങ്ങളുടെ ജ്ഞാനം ലഭിക്കാൻ എളുപ്പമല്ലാത്തതുകൊണ്ട്, എന്നാൽ ഒരു നല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരു സയൻസ് പഠിക്കുന്ന സ്റ്റുഡന്റിനും വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് വൈശേഷിക സിദ്ധാന്തം, വൈശേഷിക ദർശനം രചിച്ചിരിക്കുന്നത്. ഉദയനാചാര്യന്റെ അനവധി കമന്ററീസ് ഉണ്ട് ന്യായ വൈശേഷികം. അതുപോലെ തന്നെ മറ്റ് അനവധി ആചാര്യന്മാർ എഴുതിയിരിക്കുന്ന പദാർത്ഥ ധർമ്മസംഗ്രഹം, ജയനാരായണ ഭട്ടന്റെ കണാദ സൂത്രവൃത്തി, ചന്ദ്രകാന്ത ഭട്ടന്റെ വൈശേഷിക ഭാഷ്യം, വ്യോമശിഖാചാര്യന്റെ വ്യോമപത്തി, ഉദയനാചാര്യന്റെ കിരണാവലി, എല്ലാം വൈശേഷികങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. അടുത്ത ദർശനം സാഖ്യമാണ്. സംഖ്യ എന്ന പദത്തിൽ നിന്നാണ് സാഖ്യദർശനത്തിന്റെ ഉത്ഭവം. ഒന്നാമത്തേത് മൂലപ്രകൃതി, രണ്ടാമത്തേത് മഹത് എന്ന പ്രപഞ്ച ചൈതന്യം. അഞ്ചെണ്ണം അഹങ്കാരങ്ങൾ, അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, അഞ്ച് ഭൂതങ്ങൾ അവാ പഞ്ചഭൂതം, മനസ്സ്, പ്രപഞ്ചപുരുഷൻ, ഇത്രയും എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി അവയുടെ കർമ്മ ധർമ്മ വിചാര ആചാര വിവരണങ്ങൾ ചേർന്നതാണ് സാഖ്യ ദർശനത്തിന്റെ വിഷയ വിവരണം. ഇത്രയും കാര്യങ്ങൾ കപില മഹർഷി രചിച്ച സാഖ്യദർശനത്തിലൂടെയുള്ള 6 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഒന്നാമത്തെ അധ്യായം മോക്ഷമാർഗം, ആത്മത്തിന്റെയും ദേഹത്തിന്റെയും ബന്ധം. വൈശേഷിക ദർശനത്തോട് കപില മഹർഷിക്കുള്ള വിയോജിപ്പ്, കാര്യകാരണ ബന്ധം, ഗതി, പ്രകൃതി പുരുഷ സംയോഗം. ഏതൊരു സൃഷ്ടിയും നടക്കുമ്പോൾ പ്രകൃതിയുടെ സത്വം, പുരുഷന്റെ സത്വം, അണ്ഡവും ബീജവും തമ്മിൽ യോജിക്കുന്നത് പോലെ യോജിക്കണമെന്ന് കപില മഹർഷി സാഖ്യദർശനത്തിൽ പറയുന്നു. പ്രകൃതിയിലെ തന്നെ സത്വരജസ്തമോ ഗുണങ്ങളുടെ വിവരണം, സംഘാതം, മൂലം, മഹത്ത്, മനസ്സ്, ഇവ തമ്മിലുള്ള ബന്ധം ഒന്നാം അധ്യായത്തിൽ വിവരിച്ച് 2-3 അധ്യായങ്ങളിൽ പ്രകൃതി, അഹങ്കാരം, പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവയുടെ മഹത്വം വിവരിക്കുന്നു. ഇവിടെ അഹങ്കാരം എന്ന് പറയുമ്പോൾ പൃഥിവ്യാപ്തേജ വായു അഹങ്കാരാദി മഹദവ്യക്തൈഹി ആവരണൈഹി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ഡ മണ്ഡലേ എന്ന മഹാസങ്കല്പത്തിന്റെ അഹങ്കാരമാണ്. അത് മറ്റൊരർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടത അഹം എന്ന ബോധം ഉണ്ടാക്കുന്ന അവയർനെസ്, കോൺഷ്യസ്നെസ്, മറ്റൊരർത്ഥത്തിൽ സെൽഫ് അവയർനെസ് എന്ന തിയററ്റിക്കൽ ഫിസിക്സിന്റെ അത്യന്താധുനിക സബ്ജക്ട് മാറ്ററായിട്ടുള്ള ആ കോൺഷ്യസ്നെസ്സും അവയർനെസ്സുമാണ്
കപില മഹർഷിയുടെ സാംഖ്യദർശനത്തിലെ രണ്ട് മൂന്ന് അധ്യായങ്ങളിലൂടെയുള്ള വിവരണത്തിൽ അഹങ്കാരം എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം സ്ഥൂല ശരീരവും സൂക്ഷ്മശരീരവും വിവരിച്ച് അവയുടെ തത്വങ്ങൾ വിവരിച്ച് പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും അഹങ്കാരവും മനസ്സും ശരീരത്തിന്റെ ചേതനത്വവും അചേതനത്വവും മൂന്നവസ്ഥകളായ ജാഗ്രത് സ്വപ്ന സുഷുപ്താവസ്ഥകളും തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ സയന്റിഫിക് നോളജ് ആസ് വെൽ ആസ് സ്പിരിച്വൽ നോളജിന്റെയും ഇവയെല്ലാം ഉപാസനയിലൂടെ നേടുമ്പോൾ ഉണ്ടാകുന്ന സിദ്ധിയുടെയും ആ സിദ്ധിയിലൂടെ നേടുന്ന ശക്തിയുടെയും ആ ശക്തി ക്ഷയിക്കുമ്പോൾ ഉണ്ടാകുന്ന അശക്തിയുടെയും വിവരണം അത്യുജ്വലമായ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാര് പോലും ശാസ്ത്രവിഷയത്തിലൂടെ പോലും ചിന്തിക്കാത്ത വിധത്തിൽ നൽകിയിരിക്കുന്ന കപില മഹർഷിയുടെ ഗ്രന്ഥത്തിന്റെ ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും ആധുനിക ശാസ്ത്രത്തിന്റെയും ജ്ഞാനത്തിന്റെ കാഠിന്യം അഥവാ അഗാധത മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. 4-5 അധ്യായങ്ങളിലൂടെ വിവേകം മനസ്സിന്റെ ശരീരത്തിന്റെ ജ്ഞാനത്തിന്റെ ജീവചൈതന്യത്തിന്റെ ഇവയുടെ ശരീരവുമായുള്ള ബന്ധവും ജീവചൈതന്യം മോക്ഷം പ്രാപിക്കുമ്പോൾ ഇവ താനെ ഇല്ലാതാവുന്നത് എപ്രകാരമാണെന്ന വിവരണവും നൽകി മാനുഷിക മൂല്യങ്ങൾ അഥവാ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് എന്നെല്ലാം പറയുന്ന മറ്റ് ജന്തുക്കൾക്കില്ലാത്ത 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾക്കില്ലാത്ത മനുഷ്യന് മാത്രമുള്ള ആ പ്രത്യേക ക്വാളിഫിക്കേഷൻ വിവരിച്ച് മൂലപ്രകൃതി എന്താണെന്നും ഈശ്വരനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും ധർമ്മം എന്ന പദത്തിന്റെ അർത്ഥമെന്താണെന്നും അത് മനുഷ്യനിലൂടെ ആചരിക്കപ്പെടേണ്ടത് എപ്രകാരമാണെന്നും അനുഭൂതി എന്താണെന്നും വേദത്തിന്റെ മഹത്വം എന്താണെന്നും പ്രകൃതി പുരുഷ നിത്യത്വം എന്താണെന്നും വിവരിച്ച് അവയ്ക്കും മനുഷ്യ ശരീരത്തിനും ജീവജാലങ്ങൾക്കും തമ്മിലുള്ള ബന്ധമെന്താണ് എന്നും 4-5 അധ്യായത്തിലൂടെ കപില മഹർഷി സാംഖ്യദർശനത്തിലൂടെ വിവരിക്കുന്നു. 6-ാം അധ്യായത്തിൽ സുഖദുഃഖങ്ങൾ ആത്മാവിനെ സ്പർശിക്കുന്നുണ്ടോ? സമശത്രൌച മിത്രേച തദാ മാന അപമാനയോഃ ശീത ഉഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത എന്ന് ഭഗവത്ഗീതയിലില്ലേ? തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത്. ആ നിന്ദയും സ്തുതിയും മനസ്സിന് വികാരമുണ്ടാക്കരുത്, അതുപോലെ തന്നെ വിചാരമുണ്ടാക്കരുത്. സുഖദുഃഖങ്ങൾ നിന്റെ ശരീരത്തെയെ സ്പർശിക്കുന്നുള്ളൂ, മനസ്സിനെ ആത്മാവിനെ സ്പർശിക്കുന്നില്ല എന്ന് വിവരിക്കുന്ന ഭഗവത്ഗീതയ്ക്കടിസ്ഥാനം പോലും ഒരു പക്ഷേ ഭഗവത്ഗീതയ്ക്ക് അനവധി കാലത്തിനു ശേഷം രചിക്കപ്പെട്ടിട്ടുള്ള സാംഖ്യദർശനത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കാം. മറ്റൊരർത്ഥത്തിൽ സാംഖ്യദർശനം കപില മഹർഷി രചിക്കുന്നതിന് മുൻപ് തന്നെ കർമ്മമണ്ഡലത്തിൽ ഭാരതത്തിലുണ്ടായിരുന്നു. തുടർന്നുള്ള വിവരണങ്ങൾ 6-ാം അധ്യായത്തിൽ ആത്മാവിന്റെയും വിവേകത്തിന്റെയും ബന്ധം, അവിവേകനാശനത്തിലുള്ള മാർഗം, ധ്യാനാവസ്ഥ, മനസ്സിന്റെ സ്ഥിതി, അസ്തിത്വം, അതിന് തെളിവ്, ആത്മജ്ഞാനപ്രാപ്തി എപ്രകാരമാകണമെന്ന വിവരണം, സൃഷ്ടിയുടെ മഹത്വം, മഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതെല്ലാം വിവരിച്ച് 6 അധ്യായങ്ങൾ കപില മഹർഷി സാംഖ്യയോഗത്തിൽ അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു തരത്തിലെ ഭാരതീയ ചിന്താധാരയുടെ അനദർ ബ്രാഞ്ച് ഓഫ് നോളജ് എക്സ്പ്ലെയിൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ വേ, അൺകംപയറബിൾ വേ, അൺഇമാജിനബിൾ വേ, വിച്ച് ഒക്കേർഡ് ഇൻ ദിസ് നേഷൻ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 2200 ഇയേഴ്സ് എഗോ. ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്യാൻ ഭാരതീയർക്ക് സാധിച്ചു. ഈ സാംഖ്യദർശനത്തിന് അനവധി ഭാഷ്യങ്ങളുണ്ട്. ഗൗഡപാദാചാര്യരുടെ സാംഖ്യകാരിക, വാചസ്പതി മിശ്രന്റെ സാംഖ്യ തത്വ കൗമുദി, വിജ്ഞാനഭിക്ഷുവിന്റെ സാംഖ്യ പ്രവചന ഭാഷ്യം എന്നിവയെല്ലാം തന്നെ ഇതിന്റെ കമന്ററിയാണ്. അടുത്ത ദർശനം വേദാന്ത ദർശനമാണ്. എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പദമാണ് വേദാന്തം. വേദ തത്വശാസ്ത്രത്തിന്റെ, വേദവിജ്ഞാനത്തിന്റെ, വേദവിജ്ഞാന ഭണ്ഡാരത്തിന്റെ അവസാനം എന്തു പറയുന്നു എന്നുള്ളതാണ് വേദ അന്തം എന്നർത്ഥത്തിലെ വേദാന്ത ദർശനം. വേദങ്ങളുടെ ജ്ഞാനകാന്ഡത്തെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ഉത്തരമീമാംസ എന്നും വേദാന്തത്തെ വിവരിക്കുന്നുണ്ട്. വേദവ്യാസൻ രചിച്ച ബ്രഹ്മസൂത്രമാണ് വേദാന്ത ദർശനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ. വേദാന്ത ദർശനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം 4 അധ്യായങ്ങളിലായി 500-ൽ പരം സൂത്രങ്ങളിലൂടെ വിവരിക്കുന്നു. അതിലൊന്നാം അധ്യായത്തിൽ ബ്രഹ്മദർശനം, ബ്രഹ്മാനന്ദം, ബ്രഹ്മത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, സഗുണ ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം, ബ്രഹ്മത്തിന്റെ ഭാവങ്ങൾ, ഇതിനെ മനസ്സിലാക്കാൻ ബ്രഹ്മസങ്കല്പം എന്ന് പറഞ്ഞ് പല സന്യാസിമാരും പറയുന്ന അപ്രാപ്യമായ ചിന്താധാരയിലൂടെ എത്തേണ്ട ഒന്നല്ല. ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു നല്ല ഡെഫനിഷനുണ്ട്. യക്ഷുഷാ ന പശ്യതി എന ചക്ഷൂംഷി പശ്യതി, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് കണ്ണിനെ കാണിപ്പിക്കുന്നത്. യശ്രോത്രേണ ന ശൃണോതി എന ശ്രോത്രമിതം ശ്രുതം, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തത് ചെവിയെ കേൾപ്പിക്കുന്നത്. യത് മനസാ ന മനുതേ ഏനാഹുർമനോമതം, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കാത്തത് മനസ്സിനെ മനനം ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നത് ഏതാണോ തദേവ ബ്രഹ്മത്വം വിദ്ധി നയിതം തദിതമുപാസതേ, അത് ബ്രഹ്മചൈതന്യമാണ്. എന്നാൽ അത് മാത്രമല്ല ബ്രഹ്മചൈതന്യം എന്ന് വിചാരിച്ചു ഉപാസിക്കാൻ പറഞ്ഞവര് കംപ്ലീറ്റ്ലി എനർജറ്റിക് ആൻഡ് ഹാവിംഗ് പ്രൊസസിംഗ് ഇറ്റ്സ് ഓൺ ഡയറക്ഷൻ, സെൽഫ് ഗൈഡൻസ് ഉള്ള എനർജി കണ്ടന്റ് ആണ് ബ്രഹ്മം എന്ന് വിവരിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. സ്വബോധത്തോടുകൂടിയ ഊർജത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്ന എന്റെ ശരീരത്തിന്റെ സർവ്വപ്രവർത്തനവും നടക്കുന്ന ശരീരത്തിലെ ബയോകെമിക്കൽ എനർജി സെൽഫ് ഗൈഡഡ് ആയതുകൊണ്ടാണ് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നത്. അണോരണീയാൻ മഹതോമഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തു, അണുവിലും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിന്റെ രൂപത്തിൽ ശരീരത്തിലും വർത്തിക്കുന്ന ചൈതന്യം ഏതാണോ ആ ചൈതന്യമാണ് ബ്രഹ്മചൈതന്യം എന്ന് വേദാന്ത ദർശനത്തിൽ വിവരിക്കുന്നു. ബ്രഹ്മത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ, പഞ്ചഭൂതത്തിലെ അസ്തിത്വം, ബ്രഹ്മത്തിന്റെ ജ്യോതിസ്വരൂപം, എനർജി കൺസെപ്റ്റ് ഓഫ് ബ്രഹ്മ, വേദങ്ങളിലെ ബ്രഹ്മവിവരണം, സ്മൃതികളിലെ വിവരണം, ബ്രഹ്മത്തിന്റെ മഹത്വം, ജീവാത്മാവും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം, കടല് പരബ്രഹ്മത്തിന്റെ ആകൃതിയാണെങ്കിൽ കടലിൽ നിന്നൊരു ബക്കറ്റ് വെള്ളമെടുത്താൽ ആ വെള്ളം ബക്കറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് ജീവാത്മാവാണ്, ബക്കറ്റ് പൊട്ടി കടലിലേക്ക് ഒഴിച്ചാൽ അത് പരമാത്മാവിൽ ലയിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള വിവരണം. ബ്രഹ്മത്തിന്റെ അന്തര്യാമിത്വം, മറ്റൊരർത്ഥത്തിൽ അന്തസ്തരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖത്വം യജ്ഞത്വം ബഷത്കാര ത്വം വിഷ്ണു പുരുഷപ്പര, ജീവജാലങ്ങളുടെ ശരീരത്തിൽ നിരന്തരം ധരിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ജീവാത്മ ബ്രഹ്മചൈതന്യം എന്ന വിവരണം. പരമാത്മാവിന്റെയും ജീവാത്മാവിന്റെയും ബ്രഹ്മത്തിന്റെയും ബന്ധം ഇവ ഒന്നാം അധ്യായത്തിൽ വിവരിച്ച് കാര്യകാരണ ബന്ധം, ബ്രഹ്മത്തിന്റെ സർവപ്രാധാന്യത്വം, മഹത്വം ഇവയെല്ലാം വിവരിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് പശുപതി ആചാര്യൻ വിവരിച്ചതും ഈശ്വരനെ കുറിച്ച് അദ്ദേഹം വിവരിച്ചതും പഞ്ചഭൂതങ്ങളുമായി ബ്രഹ്മത്തിനുള്ള വിവരണവും രണ്ടാം അധ്യായത്തിൽ നൽകി. 3-4 അധ്യായങ്ങളിലൂടെ സംസ്കാര കർമ്മങ്ങൾ, ആചാരങ്ങൾ, ശരീരം, ആത്മാവ്, മരണാനന്തരം ആത്മാവിന്റെ അവസ്ഥ എന്ത് സംഭവിക്കുന്നു എന്ന വിവരണം, ബ്രഹ്മവിവരണം, പരലോക ഗമനം, മോക്ഷം, കർമ്മജ്ഞാന ബന്ധം, ആശ്രമധർമ്മം, ആത്മഭാവം, ഉപാസന, ധ്യാനം, ബ്രഹ്മലോകപ്രാപ്തി, ഇവയെക്കുറിച്ചെല്ലാം സുദീർഘമായി വിവരിക്കുന്നു. ഇവിടെ ഏതാണ്ട് ആചാരങ്ങൾക്കടിസ്ഥാനമായിട്ടുള്ള ചിന്താധാരയാണ് 3-4 അധ്യായങ്ങളിലൂടെ വേദവ്യാസൻ ബ്രഹ്മസൂത്രം എന്ന വിവരണത്തിലൂടെ നൽകുന്നത്. വേദാന്തത്തെക്കുറിച്ച് അനവധി ഭാഷ്യങ്ങളുണ്ട്. പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഋഗ്വേദത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ വിശ്വദശ്ചക്ഷുരുത വിശ്വദോമുഖോ വിശ്വദോ ബാഹുരുത വിശ്വദസ്പാദ് തം ബാഹുഭ്യാം ദമാതിസമ്പദത്രയർദ്ധ്യാവാ പൃഥിവി ജനയൻ ദേവയേകാഹ, വിശ്വം മുഴുവനും കൈകളും വിശ്വം മുഴുവനും കാലുകളും വിശ്വം മുഴുവനും മസ്തിഷ്കവുമുള്ള ആ പ്രപഞ്ച ചൈതന്യമാണ് ധ്യാവാ പൃഥിവി ജനയൻ ദേവയേക, പ്രപഞ്ചത്തിലെയും സർവജ്യോതിസ്വരൂപങ്ങളെയും സൃഷ്ടിച്ച ആ ഈശ്വര ചൈതന്യം എന്ന് വിവരിക്കുന്ന വേദത്തിന്റെ വരികൾ. സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പുരുഷ സൂക്തത്തിലൂടെ വിവരിക്കുന്ന ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് തലകളും ആയിരക്കണക്കിന് കൈകളുമുള്ള ആ പ്രപഞ്ചസ്വരൂപം, അതിനെക്കുറിച്ചാണ് ഉത്തരമീമാംസയിലൂടെ വേദവ്യാസൻ വിവരിക്കുന്നത്. ആത്മജ്ഞാനത്തിന്റെ ആധുനിക ശാസ്ത്രത്തിന്റെ അവസാനത്തെ വാക്ക് രണ്ടും ഒരേ ബന്ധത്തിലെത്തുന്നു എന്ന് നാസായിലെ ശാസ്ത്രജ്ഞന്മാരായ പ്രൊഫസർ എറിക് ഡീനും പ്രൊഫസർ വുൾഫും അമീത് ഗോസ്വാമി എഴുതിയ പുസ്തകത്തിന്റെ മുഖവരയിലൂടെ പറയുമ്പോൾ, ദ സെൽഫ് അവയർ യൂണിവേഴ്സ് എന്ന് പറയുന്ന വിശ്വരൂപദർശന യോഗത്തിലൂടെ നന്ദം ന മദ്യം ന പുനസ്തവാദിം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ദിവിസൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദോത്തിത, ആയിരക്കണക്കിന് സൂര്യന്മാർ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചരൂപത്തെ ഞാൻ കാണുന്നു എന്ന് അർജുനൻ പറഞ്ഞപ്പോൾ, ആ പ്രപഞ്ചരൂപം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം, വിശ്വത്തിന്റെ ആകൃതിയും ആകാശത്തിന്റെ വലിപ്പവുമുള്ള പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കുന്ന വേദവ്യാസന്റെ വരികളാണ് ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തോടുകൂടി സർവ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനും കാരണമെന്ന് വേദാന്ത ദർശനം വിവരിക്കുന്ന ആ ദർശനത്തിന്റെ ഉത്ഭവം വേദങ്ങൾ തന്നെയാണ്. അതിന്റെ സഞ്ചാരപദമാകട്ടെ ഉപനിഷത്തുക്കളും, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷൻ നപാവൃണു സത്യധർമ്മായ ദൃഷ്ടയേ എന്ന് ഈശാവാസ്യ ഉപനിഷത്തിന്റെ വിവരണം യജുർവേദത്തിലെ 40-ാം അധ്യായത്തിലെ അവസാനത്തെ അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിൽ നൽകിയിരിക്കുന്ന വിവരണവും, സ്വർണ്ണ നിറത്തിലുള്ള പാത്രത്താൽ മൂടപ്പെട്ടിരിക്കുന്ന പ്രപഞ്ച ചൈതന്യത്തെ കാണുവാൻ വേണ്ടിയാ മൂടിയെടുത്ത് മാറ്റുക, തേജോ യത്തേ രൂപം കല്യാണവമം തത്തേ പശ്യാമി യോവാസോ പുരുഷസ്വാമസ്മി, ആ തേജോമയമായ പ്രപഞ്ചരൂപത്തെ ഞാനിതാ കാണുന്നു എന്ന് പറയുന്ന ആ പ്രപഞ്ചരൂപത്തെക്കുറിച്ചുള്ള ദർശനമാണ് വേദാന്ത ദർശനത്തിന്റെ ശാസ്ത്രീയത എന്ന് കൂടി അറിയുമ്പോൾ, വേദവ്യാസന്റെ മാത്രമല്ല ഭാരതീയ ചിന്താധാരകൾക്കടിസ്ഥാനമായ വേദങ്ങൾ വ്യസിച്ച ആ വേദവ്യാസന്റെയും ചിന്താധാരയുടെയും മഹത്വം അതിന്റെ തലമുറകളുടെ ഓരോ കണ്ണിയായ നാം ആ പൈതൃകത്തിന്റെ അവകാശികളാണെന്ന ബോധം കൂടി സൃഷ്ടിക്കുന്നു. 21-ാം നൂറ്റാണ്ടിലേക്ക് അഥവാ 3-ാം സഹസ്രാബ്ദത്തിലേക്ക് കടക്കുന്ന ലോകത്തിൽ നാം അതിന്റെ പൈതൃക ധന്യസ്മരണകളുടെ അറിവിന്റെ വാഹകരാണ് എന്നറിയണം. അവസാനത്തെ ദർശനം പല അഭിപ്രായങ്ങളുമുണ്ട്. പൂർവമീമാംസയാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ ഉത്തരമീമാംസയും പൂർവമീമാംസയും രണ്ട് ശാഖകളായി തിരിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ ദ്വൈതാദ്വൈത ദർശനത്തെക്കുറിച്ച് ഏകദേശ രൂപം നൽകി ഷഡ്ദർശനങ്ങളുടെ വിവരണം അവസാനിക്കാം. പ്രപഞ്ചത്തിന്റെ ആസ്തിത്വത്തിലെ പ്രപഞ്ച ചൈതന്യമായ ആ പരമചൈതന്യത്തെ ജീവാത്മ ചൈതന്യവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുകയല്ലാതെ രണ്ടും ഒന്നായിട്ട് കാണുക അസാധ്യമാണ് എന്ന് വിവരിക്കുന്നവരുണ്ട്. എപ്രകാരം അനന്തമായ ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന വായു ഒരു ബലൂണിനകത്തെടുത്താൽ ബലൂൺ അന്തരീക്ഷമാകുന്നില്ല, അന്തരീക്ഷത്തിലെ ഒരംശം വായു ബലൂണിനകത്ത് വർത്തിക്കുന്നു എന്ന് മാത്രം. അന്തരീക്ഷം എന്നുള്ളത് തുടക്കവും മധ്യവും അവസാനവുമില്ലാത്ത മഹാസാഗരം. ബലൂൺ എന്ന് പറയുന്നത് മൊത്തം വോളിയം അളക്കാൻ സാധിക്കുന്ന ചെറിയൊരു വസ്തു. അപ്രകാരം മറ്റൊരുദാഹരണം, ഒരു കുടത്തിൽ കടലിൽ നിന്ന് വെള്ളമെടുത്താൽ കുടം ഒരിക്കലും കടലാകുന്നില്ല, കടല് ഒരിക്കലും കുടവുമാകുന്നില്ല. കടല് കടലും കുടം കുടവുമാണ്. കടലിലെ ജലവും കുടത്തിലെ ജലവും ഒന്നാകുന്നത് പോലെ അദ്വൈതികൾ പറയുന്നു, പ്രപഞ്ചത്തിൽ നിന്ന് അണ്ടബീജ സംയോഗ സമയത്ത് അതിനകത്ത് പ്രവേശിച്ച ആ ആത്മചൈതന്യം പ്രപഞ്ച ചൈതന്യം തന്നെയാണ്, അദ്വൈതമാണ്, രണ്ടല്ലാത്തതാണ്. ദ്വൈതികൾ പറയുന്നു, പ്രപഞ്ചത്തിൽ നിന്ന് ഒരിറ്റ് ചൈതന്യം ജീവാത്മാവിന്റെ രൂപത്തിൽ ശരീരത്തിലേക്ക് വന്നു, പക്ഷേ ആ ശരീരം ഒരു കാരണവശാലും പ്രപഞ്ച ചൈതന്യ പ്രപഞ്ചമാകുന്നില്ല, പ്രപഞ്ച ചൈതന്യത്തിന്റെ അംശമേ ആകുന്നുള്ളൂ. അപ്രകാരം ദ്വൈത ദർശനവും അദ്വൈത ദർശനവും ഫിലോസഫിക്കൽ ഔട്ട്ലുക്കിലെ വിഷനിലെ എക്സ്പ്ലനേഷനിലെ അപ്രോച്ചിലെ വ്യത്യാസം മാത്രമേയുള്ളൂ. അടിസ്ഥാനപരമായി പ്രപഞ്ച ചൈതന്യം എന്ന പരമാത്മ ചൈതന്യത്തിന്റെ അസ്തിത്വവും ഒരു ജീവാത്മ ചൈതന്യം എന്ന ശരീരത്തിനകത്തെ ഒരു തുള്ളി പ്രപഞ്ച ചൈതന്യത്തിന്റെ അസ്തിത്വവും രണ്ടുപേരും അംഗീകരിക്കുന്നു. ഒരാള് അദ്വൈതികൾ പറയുന്നു രണ്ടും ഒന്നാണ് എന്ന്, ദ്വൈതികൾ പറയുന്നു രണ്ടിന്റെയും എസൻസ് ഒന്നാണ് എങ്കിലും രണ്ടും രണ്ടാണ്. കാരണം കുടം കടലാകുന്നില്ല. ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഇൻഫിനിറ്റി കൊടുത്താലേ പ്രപഞ്ചമാവുകയുള്ളൂ. ഇൻഫിനിറ്റി കൊടുക്കാത്തയിടത്തോളം കാലം ഞാൻ ഞാൻ മാത്രം, നിങ്ങൾ നിങ്ങൾ മാത്രം, നിങ്ങൾ പ്രപഞ്ചമാണെന്ന് പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഒരു പരിധിവരെയും അംഗീകരിക്കാൻ സാധിക്കുന്നത് ഇതം ശരീരം തു കൗന്തേയ ക്ഷേത്രമിത്യവധീയത. ഈ ശരീരം ആത്മചൈതന്യം വർത്തിക്കുന്ന, പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരംശം വർത്തിക്കുന്ന ക്ഷേത്രമാണ്. അഹം ബ്രഹ്മാസ്മി, ഈ ചൈതന്യത്തെ ബ്രഹ്മചൈതന്യത്തിന്റെ അംശമായിട്ടെടുക്കാം. തത്വമസി, ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരംശം നിന്നിലുമുണ്ടെന്ന് അംഗീകരിക്കാം. അയമാത്മാ ബ്രഹ്മ, ഈ ആത്മചൈതന്യം പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കാം. പ്രജ്ഞാനം ബ്രഹ്മ, നമ്മിലുള്ള അറിവ്, ജീവൻ ഉള്ളയിടത്തോളം കാലം ആ അറിവുണ്ടായിരിക്കും, അതും ബ്രഹ്മമാണെന്ന് അംഗീകരിക്കാം. പക്ഷേ പ്രപഞ്ചം മനുഷ്യനാണെന്ന് അംഗീകരിക്കുന്നില്ല എന്ന് ദ്വൈതികളും രണ്ടും ഒന്നാണെന്ന് അംഗീകരിക്കണമെന്ന് അദ്വൈതികളും പറയുന്നതോടുകൂടി ഭാരതീയ ദർശനത്തിന്റെ അത്യുജ്വലമായ ആ വിവരണം സംഗ്രഹരൂപത്തിൽ ഇവിടെ കഴിഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഈ 15 പ്രഭാഷണ പരമ്പരയിലൂടെ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യം, ഭാരതീയ ചിന്താധാര അറിയാനും അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ഉപരിപ്ലവമായിട്ടെങ്കിലും മനസ്സിലാക്കാനും ആഗ്രഹമുള്ള കോടാന കോടി ജനതതിയുണ്ട്. അവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടുവരുന്നു. അവരെ ഒന്നറിയിക്കണ്ടേ? ഈ മാപ്പിലൂടെ അതിമഹത്തായ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതീയ ചിന്താധാരയിൽ ശാസ്ത്രീയമെന്നോ ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കാൻ സാധിക്കുമെന്നോ ശാസ്ത്രീയമല്ലെന്നോ വിവരിക്കാൻ ഉള്ള വിഷയങ്ങൾ ഏതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമാണ് ഈ ഒരു പ്രഭാഷണ പരമ്പര നടത്തിയത്. ഭാരതീയ ആത്മീയത ശാസ്ത്രീയമായ ആത്മീയതയാണ്. ഭാരതീയ ശാസ്ത്രം ആത്മീയമായ അംശം കലർന്നിരിക്കുന്ന ശാസ്ത്രമാണ്. അത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും സംഗീതമാണെങ്കിലും ആത്മീയത കലരാത്ത ആധുനിക ശാസ്ത്രത്തിന്റെ അസ്തിത്വത്തെ പോലെ വർത്തിക്കുന്നൊരു ശാസ്ത്രം ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ടും അതിനകത്തും ആത്മീയതയുണ്ടായിരുന്നു. അത് പഠിച്ചവരും പഠിപ്പിച്ചവരും ആത്മീയാചാര്യന്മാരായ ഋഷിവര്യന്മാരായിരുന്നു. ശാസ്ത്രീയ വീക്ഷണമുള്ളവരായിരുന്നു. അതുകൊണ്ട് താപസ്യ കൂപോയമിതി ബ്രുവാണ് കാപുരുഷ ക്ഷാരജലം വിബന്തി, അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് അതിനകത്തെ ഉപ്പുവെള്ളം കുടിച്ച് അച്ഛനോട് ബഹുമാനം കാണിക്കേണ്ട ആവശ്യമില്ല. വിമർശ്യേത ദശേഷേണ യഥേച്ഛസി തഥാകുരു, ക്രിട്ടിക്കൽ വിമർശനാത്മകമായ പഠനത്തിന് വിധേയമാക്കിയിട്ട് ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ ഭാരതീയ ചിന്താധാരയിലെ എല്ലാ ഗ്രന്ഥങ്ങളും വിശകലനത്തിന് വിധേയമാക്കണം, പഠിക്കണം, പഠിപ്പിക്കണം, ആവശ്യമില്ലാത്തത് കളയണം, നന്മകൾ സ്വീകരിക്കണം, ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ പഠിക്കണം, അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മാറ്റണം, സദാചാരങ്ങളെയും നല്ലവയെയും സ്വീകരിക്കണം. അതിനുള്ള യജ്ഞത്തിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പ്രവർത്തിക്കുന്നത്. 1,000 ദിവസം കൊണ്ട് 3 കോടി ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ജഗദീശ്വരനെ പോലെ അനുഗ്രഹിക്കണം. കുടുംബാംഗത്തെ പോലെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം.